മനോരമ ഓൺലൈൻ സ്പോർട്സ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനീഷ് തോമസ്, മലയാള മനോരമയുടെ സ്പോർട്സ് എഡിറ്ററാണ്. എനിക്കൊപ്പം പതിവ് പോലെ ഈ പോഡ്കാസ്റ്റിൽ പങ്കുചേരുന്നത് മലയാള മനോരമയുടെ അസിസ്റ്റന്റ് എഡിറ്ററും സ്പോർട്സ് എഴുത്തുകാരനുമായ ഷമീർ റഹ്മാൻ. ഞങ്ങൾ ഇത്തവണ ചർച്ച ചെയ്യുന്നത് ആഷസ് ടെസ്റ്റ് പരമ്പരയെ കുറിച്ചാണ്. ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം കഴിഞ്ഞ ദിവസം പൂർത്തിയായി. ഓസ്ട്രേലിയ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിജയത്തിന് പിന്നാലെ ഇംഗ്ലണ്ടിന് മേൽ ഓസ്ട്രേലിയ ഇന്ത്യക്കെതിരെ നേടിയ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിജയത്തിന് പിന്നാലെ ആഷസ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെയും നിർണായകമായ വിജയം നേടി. ഈ ഒരു വിജയം ഒട്ടേറെ ചോദ്യങ്ങൾ, ഒട്ടേറെ ആശ്ചര്യങ്ങൾ ഉണർത്തുന്ന ഒന്നാണ്. കാരണം ഇംഗ്ലണ്ടിന്റെ ബാസ് ബോൾ ശൈലിയെ, ഓസ്ട്രേലിയ പരമ്പരാഗതമായ ടെസ്റ്റ് ശൈലിയിൽ തന്നെ നേരിട്ട് അവരെ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി എന്ന് പറയുന്നത് പലതരത്തിലുള്ള ചർച്ചകൾക്ക് നിദാനമായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ചർച്ചയുടെ തുടർച്ചയാണ് ഇന്ന് ഞാനും ഷമീറും നടത്തുക, അല്ലെ ഷമീർ?
അതെ, തീർച്ചയായും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഈ ആഷസ് പരമ്പര ഈ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സംഗതിയാണ്. വളരെ ആവേശകരമായ പോരാട്ടങ്ങൾ, പതിറ്റാണ്ടുകളായി, ഒരു നൂറ്റാണ്ട് പിന്നിട്ട മത്സരമാണത്. അപ്പൊ അതില് എല്ലാ തവണയും പോലെ തന്നെ ഇത്തവണയും ആവേശം ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. അതിനൊത്തവണ്ണമുള്ള ഒരു മത്സരഫലമാണ് ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഉണ്ടായെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.
ഞാൻ ഈ ഒരു ആഷസ് പരമ്പരയിലുടനീളം ഇംഗ്ലണ്ടിനൊപ്പമാണ് കേട്ടോ. എനിക്കെന്തോ ബ്രണ്ടൻ മക്കല്ലത്തോടും ബെൻ സ്റ്റോക്സിനോടുമൊക്കെ ഒരു വലിയ ഇഷ്ടമുണ്ട്. മക്കല്ലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് മക്കല്ലോ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് ആദ്യ ഐ പി എല്ലിലെ ആദ്യ മത്സരമാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി ബ്രണ്ടൻ മക്കല്ലം നേടിയ ആ ഒരു ഒരു സെഞ്ചുറി, അത് ശരിക്കും അതിനെ എങ്ങനെ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഐ പി എൽ എന്താണ് എന്ന് നിർവചിച്ച ഒരു ഇന്നിങ്സ് ആയിരുന്നു. ഇനി അങ്ങോട്ട് ഇതുവരെ ഈ കഴിഞ്ഞ തവണ വരെ നടന്ന ഐ പി എൽ മത്സരങ്ങൾ എന്താണ്, എങ്ങനെയായിരിക്കും എന്ന് നിർവചിച്ച ഒരു ഇന്നിങ്സ് ആയിരുന്നു അന്നത്തെ ബ്രണ്ടൻ മക്കല്ലത്തിന്റെ ആ സെഞ്ചുറിയുള്ള ഇന്നിങ്സ്. അതിനുശേഷം തുടർന്ന് വന്ന ഈ ബ്രണ്ടൻ മക്കല്ലത്തിന്റെ ആ ഒരു ശൈലി, ബാസ് ബോൾ എന്ന് പറയുന്ന ആ ഒരു, അദ്ദേഹം ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായി ചുമതല ഏറ്റതിന് തൊട്ടു പിന്നാലെ എനിക്ക് തോന്നുന്ന ക്രിക്ക് ഇൻഫോയുടെ തന്നെ ഒരു പോഡ്കാസ്റ്റിലാണ് ഈ ബാസ് ബോൾ എന്ന് പറയുന്ന ഒരു ശൈലി, ഇങ്ങനെ ഒരു വാക്ക് തന്നെ കോയിൻ ചെയ്യപ്പെടുന്നത്. സ്പെയിനിന്റെ ടിക്കി ടാക്ക എന്നൊരു വാക്കാണ് ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലെ പ്രചാരത്തിലായി കേട്ടിട്ടുള്ളത്. സ്പെയിനിന്റെ ഫുട്ബോൾ ശൈലിയെ കുറിച്ച് വിജൻഡെ ഡെൽബോസ്ക്യു പരിശീലകനായിരുന്ന കാലത്ത്, പ്രത്യേകിച്ച് 2010 സ്പെയിൻ ലോക ചാമ്പ്യന്മാരാകുമ്പോൾ, സ്പെയിൻ ഫുട്ബോൾ ടീം ലോക ചാമ്പ്യന്മാരാകുമ്പോൾ അവരുടെ ശൈലിയെ ടിക്കി ടാക്ക എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ക്രിക്കറ്റിൽ അത്തരത്തിലൊരു ശൈലിക്ക് ഒരു പേര് കോയിൻ ചെയ്യപ്പെട്ടു വരുന്നത് ബാസ് ബോൾ സമീപകാലത്ത് തന്നെ ആദ്യമായിട്ടാണ്. എന്തുകൊണ്ട് ഷമീർ, ഞാൻ എന്തായാലും ഈ പരമ്പരയിൽ ഉടനീളം ഇംഗ്ലണ്ടിനൊപ്പമാണ് കേട്ടോ.
തീർച്ചയായും ഈ സന്ദർഭവശാല് സുനീഷ് ബാസ് ബോളിന്റെ കാര്യം ചരിത്രമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അതുമായി ബന്ധപ്പെട്ട അധികം ആർക്കും പരിചയമില്ലാത്തൊരു കഥ പറയാം. ഏതാനും വർഷം മുമ്പ് ഓസ്ട്രേലിയയുടെ സില്ലിയൂസ് എന്ന് പറഞ്ഞ വളരെ ചെറുപ്പക്കാരനായ ഒരു ബാറ്റ്സ്മാൻ ഒരു ബൗൺസർ തലയെ കൊണ്ടതിന് ശേഷം മരിച്ചുപോയൊരു സംഭവം ഉണ്ടല്ലോ. ആ സംഭവം ഈ മക്കല്ലത്തെ എല്ലാവരും ബാസ് മക്കല്ലം എന്നാണ് വിളിക്കുന്നത്. ബ്രണ്ടൻ മക്കല്ലം എന്ന ഔദ്യോഗിക വിളിപ്പേരെങ്കിലും അദ്ദേഹത്തെ പരിചയമുള്ളവരും അടുപ്പമുള്ളവരൊക്കെ ബാസ് മക്കല്ലം എന്നാണ് വിളിക്കുന്നത്. ഈ ബാസ് മക്കല്ലത്തെ ഈ സംഭവം വല്ലാതെ പിടിച്ചുലച്ചു കളഞ്ഞു. അദ്ദേഹം അതിനുശേഷം വ്യക്തിപരമായി എടുത്തൊരു തീരുമാനമുണ്ട്, ഒരു എല്ലാ മത്സര ദിവസവും തന്റെ അവസാനത്തെ മത്സര ദിവസം എന്ന രീതിയിൽ ചിന്തിച്ച് യാതൊരു നിയന്ത്രണങ്ങൾക്കും വിധേയമാകാതെ അങ്ങടിച്ച് ബാറ്റ് ചെയ്യുക എന്നുള്ളൊരു രീതി അദ്ദേഹം അവലംബിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം ടെസ്റ്റിൽ ഏറ്റവും വേഗമേറിയ ഡബിൾ സെഞ്ചുറിയൊക്കെ നേടിയത്. അത് ഓസ്ട്രേലിയക്കെതിരെ ന്യൂസിലൻഡുകാരന്റെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി, 54 ബോളിൽ സെഞ്ചുറി, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അത് ഇതിനു ശേഷമാണ്. അപ്പൊ മക്കല്ലത്തിന്റെ ഈ ഒരു ശൈലിക്ക് പിന്നിൽ ഇങ്ങനെ ഒരു കഥ കൂടിയുണ്ട് എന്ന് സൂചിപ്പിച്ചു, സന്ദർഭവശാൽ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. എന്തായാലും അത് ആ ശൈലി ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഒരു പുനരുജ്ജീവനമാണ് നടത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. ബർമിംഗ്ഹാമിലെ എജ്ബാസ്റ്റൻ സ്റ്റേഡിയത്തിൽ എല്ലാ ദിവസവും സോൾഡ് ഔട്ട് ആയിരുന്നു ടിക്കറ്റ്. അത് വളരെ ശുഭോദർക്കമായ ഒരു കാര്യമാണെന്ന് തോന്നുന്നു.
ബർമിംഗ്ഹാമിലെ എജ്ബാസ്റ്റനിൽ നിന്നും ക്രിക്കറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണല്ലോ സമയത്ത്, പ്രത്യേകിച്ചും കഴിഞ്ഞ വൺഡേ ലോകകപ്പ്. അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ അതിനു മുമ്പ് സമീപം തന്നെ പറഞ്ഞ ഈ മക്കല്ലത്തെ സ്വാധീനിച്ച ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അത് മക്കല്ലം ക്രിക്കറ്റിൽ മാത്രമല്ല ജീവിതത്തിലാണെങ്കിലും വളരെ ശരിയാണ്. കാരണം എല്ലാ ദിവസവും നമ്മുടെ അവസാന ദിവസമാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് അത് വഴിയൊരുക്കും. പക്ഷെ ഇംഗ്ലണ്ട് ആദ്യ മത്സരം തോറ്റുപോയി. എജ്ബാസ്റ്റനിലെ പിച്ചിൽ ഇടയ്ക്ക് പെയ്ത മഴ, പ്രത്യേകിച്ചും അവിടെ സ്ഥിരമായി മഴ പെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ ഈ ബർമിംഗ്ഹാം.
ഇംഗ്ലണ്ടിൽ ഏത് കാലത്തും ഏത് സമയത്തും ഏത് ദിവസവും മഴ പെയ്യാറെന്നുള്ളതാണ് നാട്ടുകാർ പറയാം. അപ്പൊ അവർക്ക് മഴ ഒരു പുതുമയല്ല, മഴ പെയ്യുന്നത് അത്ഭുതവുമില്ല. എന്തായാലും ഈ അവസാന ഏത് ദിവസവും അവസാന ദിവസമാകാം എന്നുള്ള ഒരു തത്വചിന്ത തന്നെയാണ് ഇംഗ്ലണ്ടിനെ ആദ്യ ഇന്നിങ്സ് ആദ്യത്തെ ദിവസം കളി തീരുന്നതിന് മുമ്പ് ആദ്യ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്യാന്നുള്ള ടെസ്റ്റ് ക്രിക്കറ്റ് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയമുണ്ട്.
ഷമീറ, ഈ ബാസ്ബോൾ എന്ന് പറയുന്ന ശൈലിയെ കുറിച്ച് തന്നെ അതിനെ ഡിറൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. കാരണം ഇത്തരത്തിലുള്ള അഗ്രസീവായ തീരുമാനങ്ങൾ, അത് ബാറ്റിംഗിൽ മാത്രമല്ല, അത് ഫീൽഡ് സെറ്റ് ചെയ്യുന്നതിലായാലും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിലായാലും എല്ലാം ഇത്തരത്തിലുള്ള കുറെ ഈ നെവർ ബിഫോർ ആയിട്ടുള്ള തീരുമാനങ്ങൾ കൂടി, ആ ഒരു നിലപാടുകൾ കൂടി, ക്രിക്കറ്റ് കളിയോടുള്ള സമീപനങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ ബാസ്ബോൾ എന്ന് പറയുന്ന ശൈലി അല്ലേ?
അതെ, തീർച്ചയായും. ഇപ്പൊ അന്ന് ആദ്യത്തെ ദിവസം വൈകുന്നേരം ഇംഗ്ലണ്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എന്താണ് സംഭവിച്ചത്? തുടർന്നും ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യുന്നു, ഒരു പക്ഷേ രണ്ടാം ദിവസം കുറച്ചു നേരം കൂടെ ബാറ്റ് ചെയ്യുന്നു. അവരെ 393 പകരം 400-450 റൺസ് എടുക്കുന്നു. അപ്പൊ 450 റൺസ് എടുക്കുക എന്ന് പറഞ്ഞാൽ 10-20 ഓവർ കൂടി അവർ കൂടുതൽ കളിക്കും. പിന്നീട് സംഭവിച്ച മഴയുടെ കാര്യമൊക്കെ പരിഗണിക്കുമ്പോൾ ആ 20 ഓവർ വളരെ നിർണായകമായിരുന്നു. ആ 20 ഓവർ ഓസ്ട്രേലിയക്ക് കളിക്കാൻ കൊടുത്തത് കൊണ്ടാണ് ഈ മത്സരത്തിൽ ഒരു ഫലമുണ്ടായത്, റിസൾട്ട് ഉണ്ടായത്. ഇല്ലെങ്കിൽ ഈ ഇത്രയും മഴ പെയ്ത ഒരു മത്സരത്തിൽ റിസൾട്ട് ഉണ്ടാകുന്നതിന് വളരെ ചാൻസ് കുറവായിരുന്നു. അപ്പൊ വളരെ ധീരമായ ഒരു തീരുമാനമായിരുന്നു.
ഇതൊരു സമനിലയായി പോകുമായിരുന്ന ടെസ്റ്റ് ആയിരുന്നു, ശരിക്കും ഇതിന് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചു. ഈ കഴിഞ്ഞ ദിവസം ഈ മത്സരത്തിന് ശേഷം അതിനെ അനലൈസ് ചെയ്ത ശേഷം മക്കല്ലം പറഞ്ഞ ഇതാണ്, ഞങ്ങൾക്ക് ഒരു പരാജയവും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ ശരിയായ വഴിയിലാണ്, അതുകൊണ്ട് ഇതേ രീതിയിൽ തന്നെ തുടർന്നും കളിക്കും. ഇപ്പം അടുത്ത മത്സരത്തിലും അടുത്ത ടെസ്റ്റിലും ഇതേ ശൈലി തന്നെയാണ്, കുറച്ചുകൂടി അഗ്രസീവായി ഞങ്ങൾ ഇതേ ശൈലിയിൽ തന്നെയാണ് മുന്നേറാൻ പോകുന്നതെന്നാണ് മക്കല്ലം പറഞ്ഞത്. എനിക്കും പറയാനുള്ളതാണ്, ക്രിക്കറ്റിൽ നിന്ന് തന്നെ കുറച്ച് മാറുമെന്ന് പറയുകയാണെങ്കിൽ ഏത് കാര്യത്തിലായാലും തുടക്കത്തിൽ ഒരു തോൽവി ഒന്ന് കാലിടുന്നത് വളരെ നല്ലതാണ്. പിന്നീടുള്ള ഓരോ ചുവടും കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ച് ഉറച്ചു വെക്കാൻ അത് വളരെ സഹായിക്കും. ആ നിലയ്ക്ക് മക്കല്ലത്തിന്റെ ഒരു ആ ഒരു പ്രഖ്യാപനത്തെ വളരെ പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ കാണുന്നത്.
ഈ ടെസ്റ്റ് മത്സരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ലിവർപൂളും റയൽ മാഡ്രിഡും തമ്മിൽ നടന്ന ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഫൈനലാണ്. ആദ്യത്തിൽ വളരെ ഹൈ പ്രസിംഗിലൂടെ എല്ലാവരെയും അതിശയിപ്പിച്ച ലിവർപൂൾ ആ മത്സരത്തിൽ പരാജയപ്പെട്ടു. പരമ്പരാഗതമായ രീതിയിൽ കളിച്ച റയൽ മാഡ്രിഡ് കളി ജയിച്ചു, ചാമ്പ്യൻഷിപ്പ് നേടി. അതേപോലെ ഒരു അവസ്ഥയായിരുന്നു ഇതിൽ. എല്ലാവരെയും അതിശയിപ്പിക്കുന്ന വേഗത്തിലൂടെ ഇംഗ്ലണ്ട് ആദ്യത്തെ ഇന്നിങ്സിൽ ഏതാണ്ട് ഓവറിൽ 5 റൺസ് വീതം, രണ്ടാമത്തെ ഇന്നിങ്സിൽ 4 റൺസിലധികവുമാണ് സ്കോർ ചെയ്യുന്നത്. അങ്ങനെയൊന്നും ടെസ്റ്റിൽ സംഭവിക്കാറേയില്ല. ആ ഒരു വേഗവും എല്ലാം കൊണ്ട് ഓസ്ട്രേലിയയെ അതിശയിപ്പിക്കാൻ നോക്കിയെങ്കിലും ഓസ്ട്രേലിയയുടെ സ്മാർട്ടായ ക്രിക്കറ്റ്, അവർ ടൈം എടുത്തു, പതറാതെ മനക്കരുത്തോടെ ബാറ്റ് ചെയ്തു. അവസാനം വന്ന ഈ പാറ്റ് കമ്മിൻസ് എന്ന ക്യാപ്റ്റൻ, അദ്ദേഹം ഒരു വളരെ മികച്ച ബാറ്റ്സ്മാൻ ഒന്നും അല്ലെങ്കിലും ബൗളിംഗ് ഓൾറൗണ്ടർ എന്നുള്ള നിലയ്ക്ക് തന്റെ പാഠവും ഉപയോഗിച്ച് അദ്ദേഹം ക്രീസിൽ നിന്ന് തന്റെ ടീമിനെ വിജയിപ്പിക്കാൻ കാണിച്ച മനക്കരുത്ത്, സ്മാർട്ടായ ക്രിക്കറ്റ് ആയിരുന്നു ഓസ്ട്രേലിയയുടെ. ഇനി ഈ പരമ്പരയിൽ തുടർന്നുള്ള മത്സരങ്ങളിൽ ഇത് വിജയിക്കുമെന്നുള്ളത് കണ്ടറിയണം. ബാസ്ബോൾ പോലെ തന്നെയാണ് ഓസ്ട്രേലിയയുടെ തന്ത്രത്തിനും അതിനും പരാജയ സാധ്യതയുണ്ട്.
ഈ ഓർത്തഡോക്സ് ക്രിക്കറ്റ് എന്ന് നമ്മൾ പറയുന്ന ഒന്നായിരുന്നല്ലോ ഓസ്ട്രേലിയയുടെ കളി, വളരെ സാവധാനം കളിക്കുക. ഷമീർ തന്നെ സൂചിപ്പിച്ചത്, ശരിക്കും എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിന്റെ ശരാശരി ഓവറിൽ 4 റൺസിന് മുകളിലാണ് ഈ ആദ്യ ടെസ്റ്റില്. അതേസമയം ഓസ്ട്രേലിയ 3 റൺസ് മിച്ചം കുറച്ചോ മറ്റോ ഉള്ളൂ ഓസ്ട്രേലിയയുടെ ശരാശരി. എന്ന് വെച്ചാൽ അവള് അത്രയും ഒരു വളരെ വളരെ സാവധാനം ആണ് ബാറ്റ് ചെയ്തത്. അത് അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഇപ്പൊ ഉസ്മാൻ ഖദാജ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഇംഗ്ലണ്ടിന്റെ ഒരു ബാസ്ബോൾ ഇതിൽ തന്നെ ഫീൽഡ് സെറ്റ് ചെയ്തപ്പോൾ വളരെ അഗ്രസീവായി ഒക്കെ ഫീൽഡ് ഇട്ട് അയാളെ പിടിക്കാൻ വളരെ നോക്കി. പക്ഷെ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് 5 ദിവസവും ബാറ്റ് ചെയ്ത ഏക ബാറ്റർ ഖദാജയാണ് അല്ലേ?
അതെ 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 അതെ. ഉസ്മാൻ ഖദാജ ഈ മത്സരത്തില് 518 പന്തുകളാണ് നേരിട്ടത്. അദ്ദേഹം 209 റൺസ് എടുത്തിട്ടുണ്ട്. അപ്പം ഇതിന് ഏറ്റവും കൗതുകം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന്റെ താരങ്ങൾ എല്ലാവരും കൂടി 2 ഇന്നിങ്സിലായിട്ട് ഏതാണ്ട് 800-ലധികം പന്തുകളെ നേരിട്ടിട്ടുള്ളൂ. അപ്പോൾ ഉസ്മാൻ ഖദാജ നേരിട്ട 518 പന്തുകളാണ് തനിച്ച്. അതാണ് ഇതിലെ കൗതുകം.
അതൊരു ഓസ്ട്രേലിയയുടെ മാത്രമല്ല, ഓസ്ട്രേലിയയുടെ ഇപ്പൊ സ്റ്റീവ് സ്മിത്തിനെ പോലുള്ള ആളുകളൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് അതേസമയം ഡേവിഡ് വാർണർക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അല്ലേ?
അതെ, തീർച്ചയായും. ഓസ്ട്രേലിയയുടെ ഡേവിഡ് വാർണർ ഒരു രണ്ടാമത്തെ ഇന്നിങ്സിൽ ഏതാണ്ട് 30-36 റൺസ് എടുത്തു എന്നുള്ളതല്ലാതെ ഈ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്റർമാരായ മാർനസ് ലബുഷെയ്നും സ്റ്റീവ് സ്മിത്തും 2 ഇന്നിങ്സുകളിലായിട്ട് 36 റൺസാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും ഓസ്ട്രേലിയ ജയിച്ചു എന്നുള്ളതാണ് ഈ ടെസ്റ്റിനെ സവിശേഷമാക്കുന്നതും വ്യത്യസ്തമാക്കുന്നതും.
അതൊരു ചെറിയ കാര്യമല്ല. പിന്നെ ഒപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇംഗ്ലണ്ടിന്റെ ബോളർമാരുടെ ഒരു നിലവാര തകർച്ചയും ഇതിനകത്തൊരു പ്രധാന ഘടകമായി എന്ന് തോന്നുന്നു അല്ലേ?
അത് രണ്ട് രീതിയിൽ അതിനെ വേറെ കാണാം. സാധാരണഗതിയിൽ ഇപ്പം നമ്മളെ ഇന്ത്യൻ ടീമൊക്കെ ഇംഗ്ലണ്ടിൽ ചെല്ലുന്ന അവസ്ഥയിൽ ഇംഗ്ലണ്ടിന്റെ ബോളർമാരെ നേരിടാൻ വളരെ വിഷമിക്കാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടീം ബോളിങ്ങിന് ഏറ്റവും യോജിച്ച പുല്ലുള്ള പന്ത് മൂവ് ചെയ്യുന്ന പിച്ചുകളാണ് ഉണ്ടാവുക. പക്ഷെ എഡ്ജ് ബാസ്റ്റിലുള്ളത് നമ്മുടെ സബ് കോണ്ടിനെന്റിലെ ഇന്ത്യയിലൊക്കെ ഉള്ളത് പോലെയുള്ള വേഗം കുറഞ്ഞ ഫ്ലാറ്റ് ആയ ഒരു പിച്ചാണ്. ഇത്തിരി ബൗൺസ് ഉണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ബൗളിങ്ങിന് ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യുന്ന പിച്ചായിരുന്നില്ല. അത് തന്നെയാണോ ബാക്കിയുള്ള മത്സരങ്ങളിലും ബെൻ സ്റ്റോക്സ് ആവശ്യപ്പെട്ടത് എന്ന ഒരു കരക്കമ്പി പ്രചരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാറ്റിംഗിന് കൂടുതൽ അനുകൂലമാവും, ഇംഗ്ലണ്ടിന്റെ ബൗളർമാർ ചിലപ്പോൾ ഇനിയും കഷ്ടപ്പെടും. അതാണ് ഒരു അവസ്ഥ.
ഈ ഇംഗ്ലണ്ടിനെ മാത്രമല്ല ശരിക്കും അതിൽ ഓസ്ട്രേലിയയുടെ ബോളർമാർക്കും കഷ്ടപ്പെടേണ്ടതാണല്ലോ. കാരണം കളി തീർച്ചയായിട്ടും ഫ്ലാറ്റ് പിച്ചിലായിരുന്നു, മഴ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും പിച്ചിന്റെ അവസ്ഥ കുറച്ചുകൂടി മോശമായി എന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു പിച്ചിൽ ഇംഗ്ലണ്ട് ഒരുപക്ഷെ ഈ ബോളർമാരുടെ ഒരു പരിമിതി കൂടി കണ്ടുകൊണ്ടായിരിക്കുമോ അങ്ങനെ ഒരു സമീപനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക? കാരണം ബാറ്റിംഗിൽ കൂടെ എന്തെങ്കിലും നേടുക എന്നുള്ളത്
അത് അവർ സ്വാഭാവികമായിട്ടും അവരുടെ ബാറ്റിംഗിലെ വലിയ മികവ്, ബാസ് ബോളിൽ കൂടെ അവർ നേടുന്ന ഒരു വലിയ മേധാവിത്വം അവരുടെ ബോളിംഗിലെ പരിമിതികളെ മറച്ചു വെക്കുന്നുണ്ടായിരുന്നു. ഈ ടെസ്റ്റിലും മറച്ചു വെച്ചു. ഇപ്പം ഉദാഹരണത്തിന് സ്റ്റുവർട്ട് ബ്രോഡിന്റെ ഏതാണ്ട് സൂപ്പർലേറ്റീവ് എന്ന് പറയാവുന്ന ഒരു പെർഫോമൻസ് ആണ് അവർ ബൗളിംഗിലെ പല പരിമിതികളും മറച്ചു വെച്ചത്. അത് അങ്ങനെ ഒരു അവസ്ഥയാണ്. അതേസമയം ഓസ്ട്രേലിയയുടെ അറ്റാക്ക് ഏത് തരം പിച്ചുകളിലും മികവ് കാണിക്കാൻ ശേഷിയുള്ള ബോളർമാരാണ്. പാറ്റ് കമ്മിൻസ് ആയാലും ശരി, നെയ്തൻ ലൈൻ ആയാലും ശരി, സ്കോട്ട് ബോളണ്ട് ആയാലും ശരി, അവര് ഏത് തരം പിച്ചുകളിലും ഏറെക്കുറെ മോശമല്ലാത്ത പ്രകടനം നടത്താൻ കഴിയുള്ളവരാണ്. അതേസമയം ഇംഗ്ലണ്ടിന്റെ ബോളർമാര് അവർക്ക് അനുകൂലമായ സാഹചര്യം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് മനസ്സിലാവാൻ ആൻഡേഴ്സന്റെ, ജിമ്മി ആൻഡേഴ്സന്റെ പ്രകടനം മാത്രം നോക്കിയാൽ മതി.
മാത്രമല്ല ഇംഗ്ലണ്ടിന്റെ ബോളർമാർക്കെല്ലാം പ്രായ കൂടുതൽ ഒരു വലിയ ഘടകമാണ്. കാരണം അവരുടെ ഈ ഒരു മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തുന്നുണ്ടാവില്ല.
ഒരു പക്ഷെ അങ്ങനെ അതും ചിന്തിക്കാവുന്ന കാര്യമാണ്. ഇംഗ്ലണ്ട് ഇനിയിപ്പോ അടുത്ത കാലത്തേക്ക് പുതിയ ബോളർമാരെ ഈ നിലവാരമുള്ള, അല്ലെങ്കിൽ ഇതിന്റെ പകുതിയെങ്കിലും നിലവാരമുള്ള പുതിയ ബോളർമാരെ അവർക്ക് വേണം. എന്നാലേ ബാറ്റിംഗ് കൊണ്ട് മാത്രം ടെസ്റ്റ് മത്സരങ്ങൾ ജയിക്കുകയായിരുന്നെങ്കിൽ ഇന്ത്യ എത്ര ടെസ്റ്റ് മത്സരങ്ങൾ മുൻകാലത്ത് ജയിക്കണം? സച്ചിൻ തെണ്ടുൽക്കറും രാഹുൽ ദ്രാവിഡും സൗരവ് ഗാംഗുലിയും വിഎസ് ലക്ഷ്മണൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് എല്ലാതരം പിച്ചുകളിലും ഇന്ത്യ ടെസ്റ്റ് മാച്ചുകൾ ജയിക്കേണ്ടതായിരുന്നു. പക്ഷെ അക്കാലത്ത് ഇന്ത്യയുടെ ബൗളിംഗ് പോരാ മോശമായിരുന്നു, അല്ല താരതമ്യേന മോശമായിരുന്നു, അതുകൊണ്ട് ഇന്ത്യ ജയിച്ചില്ല. ആ ഒരു അവസ്ഥ ഇംഗ്ലണ്ടിന് സംഭവിച്ചേക്കാം.
മാത്രമല്ല ഇംഗ്ലണ്ട് ഇത്തവണ ഒരു മോയിൻ അലിയെ വരെ തിരിച്ചു വിളിക്കേണ്ടി വന്നു. അത് അവരുടെ ഒരു പ്രതിഭാദാരിദ്ര്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്, അതിൽ തർക്കമൊന്നുമില്ല.
അതെ, അത് വളരെ കൗതുകരമായൊരു സംഗതി അതിലെ അതിനിടയ്ക്ക് നടന്നു. മോയിൻ അലി ഐ പി എല്ലിൽ ഉപയോഗിക്കുന്നത് വെളുത്ത പന്താണല്ലോ. വെളുത്ത പന്തിന്റെ ഐ പി എൽ ഉപയോഗിക്കുന്ന വെളുത്ത പന്ത്, അല്ലെങ്കിൽ ഏതിന 2020 മത്സരങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളപ്പന്തുകളുടെ സീം, ആ തുന്നൽ ഭാഗം, ആ നൂലുള്ള ഭാഗം അധികം പൊട്ടോട്ട് ചെയ്യുന്നതല്ല. അതേസമയം ഇംഗ്ലണ്ടിൽ ഉപയോഗിക്കുന്ന ഡ്യൂക്ക് ബോളുകളുടെ ആ സീം വളരെ പ്രൊജക്റ്റീവ് നിൽക്കും. ഇപ്പം സ്പിന്നർമാര് അത് വിരലുകൾ ഉപയോഗിച്ച് കറക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കൈവിരലുകളിൽ മുറിവേക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം അത് കുമിളകൾ വരാനൊക്കെ സാധ്യതയുണ്ട്. ഈ മോയിൻ അലിയുടെ കാര്യത്തിൽ സംഭവിച്ചത് അങ്ങനെയാണ്. അങ്ങനെ കയ്യിലുണ്ടായ ചെറിയ മുറിവ് കൊണ്ട് അദ്ദേഹത്തിന് പന്ത് ടേൺ ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. അത് കാരണമാണ് അദ്ദേഹം എന്തോ ഒരു സംഗതി കയ്യിൽ സ്പ്രേ ചെയ്തതിന് അദ്ദേഹം പിഴയെടുക്കേണ്ടി വന്നത്, അമ്പയറുടെ അനുമതി ഇല്ലാതെ. അപ്പം വേദനയോടെയാണ് അദ്ദേഹം പന്ത് ബോൾ ചെയ്ത് ഒത്തിരി ഫുൾ ടോസുകൾ എറിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മളത് കണ്ടു. ജാക്ക് ലീച്ച് എന്ന് പറയുന്ന അവരെ ഇടങ്കൈ സ്പിന്നർ പരിക്ക് മൂലം പുറത്തായത് കൊണ്ടാണ് പെട്ടെന്ന്. അപ്പൊ അത് മൊയിൻ അലി സ്റ്റോക്സ് വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യായിരുന്നു എന്നാണ് പറയുന്നത്. ആഷസ് എന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. അപ്പം എല്ലോ എൽ എന്ന് മൊയിൻ അലി വെറുതെ തമാശയായിരിക്കുന്നു കരുതി അതിന് മറുപടിയും കൊടുത്തു. അദ്ദേഹം ജാക്ക് ലീച്ചിന് പകരക്കാരനായിട്ട് ടീമിൽ വരുന്നു എന്നാണ് സ്റ്റോക്സ് ഉദ്ദേശിക്കുന്നത്, പിന്നീടാണ് മൊയിൻ അലിക്ക് മനസ്സിലായത്. അങ്ങനെ ടീമിലെ പ്രധാന സ്പിന്നറുടെ വേഷത്തിലാണ് മൊയിൻ അലി എത്തിയത്. അദ്ദേഹത്തിന് ഈ ദൗർഭാഗ്യവശാൽ ഈ പരുക്ക് കാരണവും അദ്ദേഹം കുറെ നാളായി ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കാത്തത് കാരണമൊക്കെ മികച്ച പ്രകടനം നടത്താൻ പറ്റിയില്ല. ഫലത്തിൽ എന്ത് സംഭവിച്ചു? ബ്രോഡും ഒരു പരിധിവരെ ഒലി റോബിൻസണും മാറ്റി നിർത്തിയാൽ ഇംഗ്ലണ്ടിന്റെ ബോളിംഗ് ഏറെക്കുറെ എന്താണ് പറയാ, ശരാശരി നിലവാരമായിപ്പോയി. അതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ഓസ്ട്രേലിയയെ 2 തവണ ബൗൾഔട്ട് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഇംഗ്ലണ്ടിന് ഇല്ലാതെ പോയത്, അവര് പരാജയപ്പെടാൻ കാരണമായത്.
ശരിക്കും ഇംഗ്ലണ്ടിന്റെ പരാജയത്തിന്റെ കാരണവും ഇത് തന്നെയല്ല ഷമീറെ. കാരണം 2 തവണയും അവരെ പുറത്താക്കാൻ, ഓൾഔട്ട് ആക്കാൻ സാധിക്കാതെ പോയി എന്നാണല്ലോ ഷമീർ പറഞ്ഞത്. ഇത് ഒരു ഇംഗ്ലണ്ടിന്റെ ഒരു പോരായ്മ തന്നെയല്ലേ? കാരണം അല്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഈ നേരത്തെ ഡിക്ലെയർ ചെയ്യുന്ന വിപ്ലവകരമായ തീരുമാനങ്ങൾ ഉൾപ്പെടെ എടുത്ത ഇംഗ്ലണ്ടിന് ഈസി ആയിട്ട് ഇത് കളി ജയിക്കാമായിരുന്നു. ശരിക്കും അവസാനം വരെ, അതായത് കമ്മിൻസും നേതൻ ലയണും ക്രീസിലുള്ള സമയത്ത് വരെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ഇംഗ്ലണ്ട് ഇത് ജയിക്കുമെന്ന്.
സ്വാഭാവികമായിട്ടും 227 എന്നുള്ള റൺസിലാണ് ഓസ്ട്രേലിയയുടെ 8-ാമത്തെ വിക്കറ്റ് പോകുന്നത്. പിന്നീട് 54 റൺസ് വേണം. 54 റൺസ് എന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് മത്സരത്തിന്റെ നാലാമത്തെ ഇന്നിംഗ്സിൽ രണ്ട് വിക്കറ്റ് വെച്ച് നേടുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. അത് ഏതു തരം പിച്ചായാലും, അത് പ്രത്യേകിച്ച് വാലറ്റക്കാർക്ക്. അപ്പൊ എന്നിട്ട് പോലും ഓസ്ട്രേലിയ ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെ 55 റൺസ് എടുത്തു. അത് അടുത്ത 12 ഓവറിലാണ്. 72 പന്തുകൾ പിന്നിടുമ്പോഴത്തേക്ക് അവർ 55 റൺസ് എടുത്തു. അപ്പൊ നല്ല റൺ റേറ്റ് ഉണ്ട്. അപ്പം ഇംഗ്ലണ്ടിന്റെ ബൗളിംഗ് നിലവാരം ആ സമയത്ത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായിരുന്നു എന്നുള്ളത്.
തീർച്ചയായിട്ടും നമ്മുടെ നമുക്കുള്ള ഒരു ഇതിനെ അനലൈസ് ചെയ്യുമ്പോഴുള്ള കൃത്യമായ ഒരു ഉത്തരവ് തന്നെയാണ്. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയത് അവരുടെ ബാസ്ബോളിലെ പോരായ്മയല്ല, പകരം അവരുടെ ബോളിംഗിലെ പോരായ്മയാണ് എന്ന് പറയാൻ സാധിക്കും. അതേസമയം തന്നെ ഓസ്ട്രേലിയ പ്രത്യേകമായ രീതിയിൽ അവര് ഈ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കെതിരെ അനായാസ വിജയം നേടിയിട്ടാണ് ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ നേരിടാനായിട്ട് ആഷസ് നേരിടാനായി എത്തിയത്. അവരെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ സമചിത്തതയോടെ കളിച്ചു. പ്രത്യേകിച്ചും ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിന്റെ ബാറ്റിംഗ് കഴിഞ്ഞ ദിവസം മലയാള മനോരമയിൽ ഷമീർ തന്നെ എഴുതി. ബോളിംഗ് ഈ ആഷസ് പരമ്പരയിലെ ബോളിംഗ് തുടങ്ങി വെച്ചത് പാറ്റ് കമ്മിൻസ് ആണ്. അതുപോലെ തന്നെ അവസാന വിജയ റൺ കുറിച്ച് ബാറ്റിംഗ് അവസാനിപ്പിച്ചാളും പാറ്റ് കമ്മിൻസ് ആണ്. രണ്ടും ഓരോ ബൗണ്ടറികളോടെ ആയിരുന്നു എന്ന്. കമ്മിൻസിന്റെ ഒരു നേതൃത്വം യഥാസമയം അവസരത്തിനൊത്തുയരാനുള്ള ഒരു മികവ് ഇതും ഈ ആഷസ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ നമ്മൾ കണ്ടു. അടുത്ത ഈ ടെസ്റ്റ് മത്സരത്തിലേക്ക് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറെ ആദി കൂടുതലുള്ളത് ഉറപ്പായും ഇംഗ്ലണ്ടിന്, ആതിഥേയരായ ഇംഗ്ലണ്ടിന് തന്നെയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്.
തീർച്ചയായും. കാരണം എന്താന്ന് വെച്ചാൽ, നിലവില് ആഷസ് ഇംഗ്ലണ്ടിന് കിട്ടണമെങ്കിൽ ഇംഗ്ലണ്ടിന് പരമ്പര ജയിച്ചേ പറ്റൂ. പരമ്പര ജയിക്കണമെങ്കിൽ ഇനിയുള്ള 4 കളികളിൽ 3 എണ്ണം ജയിക്കണം. അപ്പോൾ അവർക്ക് 4-3 75% ഇനിയുള്ള മത്സരങ്ങളിൽ വിജയം വേണം. അതത്ര എളുപ്പമല്ല. അതേസമയം ഓസ്ട്രേലിയക്ക് പരമ്പര സമനിലയിലായാലും ആഷസ് അവരുടെ കയ്യിലിരിക്കും. അത് കാരണം അവർ ഓൾറെഡി ജയിച്ചതാണ്. അപ്പം അവർക്ക് കഴിഞ്ഞ തവണ ജയിച്ചത് കൊണ്ട് അവർക്കാണ് ആ കാര്യത്തിൽ ഒരു മേൽക്കൈയുള്ളത്. അങ്ങനെയിരിക്കെ ഇപ്പം ലോർഡ്സിൽ എന്ത് തരം പിച്ചാകും ഉണ്ടാവുക എന്നുള്ളൊരു കൗതുകത്തിലാണ് പ്രധാനപ്പെട്ട ആരാധകരൊക്കെ, ആരാധകരും വിദഗ്ധരൊക്കെ. ഇപ്പം സാധാരണഗതിയിൽ ലോർഡ്സിൽ തുടക്കത്തിലെങ്കിലും സ്വിം ബൗളർമാരെ മൂവ്മെന്റ് കൊണ്ട് സഹായിക്കുന്ന പിച്ചാണ് ഉണ്ടാകാറ്. ബാറ്റിങ്ങിനും ഒരു പരിധിവരെയൊക്കെ സഹായം കിട്ടും. പക്ഷേ എഡ്ഡാസ്റ്റനിൽ നമ്മൾ കണ്ടതുപോലെയുള്ള പിച്ചാണോ, അങ്ങനെയാണെങ്കിൽ ഈ ഒരിക്കലും ലോർഡ്സിലെ പരമ്പരാഗത പിച്ചാണെങ്കിൽ എഡ്ഡാസ്റ്റനിൽ സംഭവിച്ചതുപോലെ ആദ്യ പന്തിൽ ബൗണ്ടറി അടിക്കാനൊന്നും സാധിക്കില്ല, പന്ത് മൂളി പറക്കും അവിടെ. അപ്പം അതിനു പകരം ഒരു ബാറ്റിംഗ് പിച്ചാണോ സ്റ്റോക്സിന്റെ സ്വാധീനം മൂലം ഇംഗ്ലണ്ട് ഒരുക്കുക എന്നുള്ളത് കണ്ടറിയണം. ഈ എന്ത് തരം പിച്ചുകളിലായിരിക്കും ഇനിയുള്ള മത്സരങ്ങൾ എന്നുകൂടി മനസ്സിലാകുമ്പോഴേ ഈ പരമ്പരയുടെ ഒരു ഗതി നമുക്ക് ഊഹിക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു പ്രവചനം നടത്താനോ ഒക്കെ സാധിക്കുള്ളൂ.
ഓ, തീർച്ചയായിട്ടും ഷമീർ. നമുക്ക് ഈ സംസാരിച്ച് ഇങ്ങനെ സമയം നീണ്ടുപോയത് നമ്മൾ അറിഞ്ഞില്ല. എന്തായാലും നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. ടെസ്റ്റ് മത്സരത്തെ സാധാരണ ഭയങ്കര ബോറിംഗ് ആയി നമ്മൾ കണ്ടുകൊണ്ടിരുന്ന 5 ദിവസം നീളുന്ന ഒരു ടെസ്റ്റ് മത്സരത്തെ ഒരു 2020 പോലെയോ അല്ലെങ്കിൽ വൺ ഡേ ക്രിക്കറ്റ് പോലെയോ വളരെയധികം ആവേശകരമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ആഷസ് പരമ്പര. അപ്പൊ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും അടുത്ത ടെസ്റ്റ് മത്സരത്തിന് ഒരുങ്ങുകയാണ്. നമുക്കും കാത്തിരിക്കാം. ഈ മത്സരം അടുത്ത ടെസ്റ്റ് മത്സരത്തിന് ശേഷം അടുത്ത പോഡ്കാസ്റ്റുമായി ഞങ്ങൾ വീണ്ടും വരുന്നു. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.
നമസ്കാരം.